ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പാരിസ്ഥിതിക കാൽപ്പാടുകൾ ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. സംസാരിക്കുന്നത് അധ്യാപകനായ സിറാജുദ്ദീൻ പന്നിക്കോട്ടൂർ.
സമീപകാലത്തായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദമാണ് പാരിസ്ഥിതിക പാദമുദ്ര. ഭൂമിയിലെ വിഭവങ്ങൾ ജനങ്ങൾ ഉപയോഗിച്ചു തീർക്കുന്നതും വിഭവങ്ങളുടെ ലഭ്യതയും അളക്കുന്ന രീതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യ ഉപഭോഗത്തിനായി ജൈവമണ്ഡലത്തിലുള്ള വിഭവങ്ങളുടെ ആവശ്യകത എത്രയെന്ന് കണക്കാക്കുന്നതാണ് പാരിസ്ഥിതിക പാദമുദ്ര അഥവാ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്. നാം ഉപയോഗിക്കുന്ന വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതിന്റെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും എത്രമാത്രം ഭൂമിയെ ആശ്രയിക്കുന്നു എന്ന് ഇത് അളക്കുന്നു. ഗ്ലോബൽ ഹെക്ടർ എന്ന് വിളിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് ഇത് കണക്കാക്കുന്നത്. അതായത് ഭൂമിയിൽ ജനങ്ങളുടെ ചെലവാണ് പാദമുദ്ര. നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് കരുതുക. പോകുന്നത് നടന്നാണെങ്കിൽ പ്രകൃതിയിൽ മാറ്റമൊന്നും വരുന്നില്ല. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനത്തിന്റെ സഹായത്തോടെ ഓടുന്ന വാഹനത്തിലാണെങ്കിൽ പ്രകൃതിയിൽ ഒരു പാട് തീർത്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ആഗോള ജനത ആകെ തീർക്കുന്ന പാടുകൾ അളക്കാനുള്ള ഒരു സംവിധാനമായി ഇതിനെ കാണാം. നമ്മുടെ കയ്യിലുള്ള സ്വത്ത് ചെലവഴിക്കുന്നതിനോട് ഇതിനെ താരതമ്യം ചെയ്യാം. ഉൽപാദനപരമായ ഭൂതലത്തിന്റെ ഉപയോഗമാണ് ഇതിനായി പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ കയ്യിലുള്ള സ്വത്തിന്റെ അളവ് കൂടി അളക്കേണ്ടതല്ലേ? അതിനാണ് ജൈവശേഷി കണക്കാക്കുന്നത്. ഭൂമിക്ക് മനുഷ്യർക്കായി വിഭവങ്ങൾ നൽകാനുള്ള ശേഷി എത്രയെന്ന് കണക്കാക്കുന്നതാണ് ഇത്. നമുക്ക് ഭൂമിയിൽ നിന്നാണല്ലോ ജീവിക്കാനാവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും ലഭിക്കുന്നത്. ഭൂമിയിലെ മൊത്തമായുള്ള വിഭവങ്ങളുടെ ലഭ്യത കണക്കാക്കുന്നതാണ് ജൈവശേഷി അഥവാ ബയോ കപ്പാസിറ്റി. ആഹാരം, വസ്ത്രം, പാർപ്പിടം, യാത്ര, വിനോദം തുടങ്ങി മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി എന്തെല്ലാം വിഭവങ്ങൾ പ്രകൃതിയിൽ ലഭ്യമാണ് എന്നതിന്റെ കണക്കാണ് എന്ന് പറയാം. ഇതും ഗ്ലോബൽ ഹെക്ടർ യൂണിറ്റിൽ തന്നെയാണ് അളന്നെടുക്കുന്നത്. നിലവിലുള്ള മാനേജ്മെന്റ് രീതികൾക്കനുസരിച്ച് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോ കാർബൺ ഡയോക്സൈഡ് മാലിന്യം ആഗിരണം ചെയ്യുന്നതിനോ ലഭ്യമായ ഉൽപാദന ഭൂമിയുടെ മേഖലയാണ് ഇത്. പ്രകൃതിയിൽ ലഭ്യമാകുന്ന വിഭവങ്ങളുടെ അളവാണ് ജൈവശേഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ രാജ്യത്തിന്റെയും ലോകത്തിന്റെ മൊത്തമായും പാദമുദ്ര കണക്കാക്കാവുന്നതാണ്. അതിനായി ഒരു രാജ്യത്തിന്റെയോ ലോകത്തിന്റെ മൊത്തമായോ ജൈവശേഷിയും കണക്കാക്കേണ്ടതാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങി അടിയന്തരമായി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പുറമെ യാത്ര, വിനോദം എന്നിവയ്ക്കൊക്കെ വേണ്ടിയുള്ള ഇന്ധനങ്ങളും ഭൂമിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ ഭക്ഷണം ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ ശരീരത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അവയിൽ നിന്ന് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ വേറെയും പാർപ്പിടത്തിനായും വസ്ത്രത്തിനായും പലതരത്തിലുള്ള കൃത്രിമ പദാർത്ഥങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതും ഭൂമിയിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ള ഏത് കാര്യവും ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് തന്നെ. ഭൂമിക്ക് ഈ കാര്യങ്ങളൊക്കെ നൽകാൻ എത്രമാത്രം ശേഷിയുണ്ട് എന്ന് തിട്ടപ്പെടുത്തുന്നതാണ് ജൈവശേഷി എന്ന് കാണാം. ഇങ്ങനെ വിഭവങ്ങളുടെ ലഭ്യമായ അളവും ഉപയോഗിക്കുന്ന അളവും കണക്കാക്കുന്നതിനുള്ള ഒരു തോതാണ് ഗ്ലോബൽ ഹെക്ടർ. ജൈവോൽപാദനക്ഷമമായ ഭൂതലത്തിന്റെ വിസ്തീർണമാണ് ജൈവശേഷി അളക്കാൻ ഉപയോഗിക്കുന്നത്. കൃഷിയിടത്തിന്റെ വ്യത്യാസമനുസരിച്ച് ജൈവശേഷി മാറുന്നു. തെങ്ങിൻതോപ്പും കാടും വ്യത്യസ്ത ശേഷിയാണ് രേഖപ്പെടുത്തുന്നത്. ഭക്ഷ്യോൽപാദനം, കാർബൺ ഡയോക്സൈഡിന്റെ ആഗിരണം, നിർമ്മാണ പ്രവർത്തനം, ഇറക്കുമതി എന്നിവയെല്ലാം പാദമുദ്ര കണക്കാക്കുമ്പോൾ പരിഗണിക്കപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ മൊത്തം പാരിസ്ഥിതിക പാദമുദ്രയെ ആ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ആളോഹരി പാദമുദ്ര കണക്കാക്കുന്നത്. ഒരാൾക്ക് ലഭ്യമായ ജൈവശേഷിക്ക് തുല്യമായിരിക്കണം അയാളുടെ പാരിസ്ഥിതിക പാദമുദ്ര. ലഭ്യമായ ജൈവശേഷി ഇപ്പോൾ 1.6 ഗ്ലോബൽ ഹെക്ടർ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനും പ്രകൃതി സംരക്ഷണം ലക്ഷ്യം വെച്ച് ശീലങ്ങളെയും പ്രവർത്തനങ്ങളെയും മാറ്റിയെഴുതാനും കഴിയും എന്നതാണ് ഇത് കണക്കാക്കുന്നതുകൊണ്ടുള്ള ഗുണം. രാജ്യങ്ങൾക്ക് സുസ്ഥിരതയും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക നേതാക്കൾക്ക് പൊതുപദ്ധതി നിക്ഷേപങ്ങൾ മെച്ചപ്പെടുത്താനും വ്യക്തികൾക്ക് പ്രകൃതിയിൽ അവർ ചെലുത്തുന്ന സ്വാധീനത്തെ തിരിച്ചറിയാനും സാധിക്കുന്നു. ഒരു ജനസംഖ്യയുടെ പാരിസ്ഥിതിക കാൽപ്പാടുകൾ ആ ജനസംഖ്യയ്ക്ക് ലഭ്യമായ പ്രദേശത്തിന്റെ ജൈവശേഷിയെ കവിയുമ്പോൾ ഒരു പാരിസ്ഥിതിക കമ്മി സംഭവിക്കുന്നു. ഒരു ദേശീയ പാരിസ്ഥിതിക കമ്മി അർത്ഥമാക്കുന്നത് രാഷ്ട്രം വ്യാപാരത്തിലൂടെ ജൈവശേഷി ഇറക്കുമതി ചെയ്യുകയോ ദേശീയ പാരിസ്ഥിതിക ആസ്തികൾ ലിക്വിഡേറ്റ് ചെയ്യുകയോ കാർബൺ ഡയോക്സൈഡ് മാലിന്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയോ ചെയ്യുന്നു എന്നാണ്. ഒരു പ്രദേശത്തിന്റെ ജൈവശേഷി അതിന്റെ ജനസംഖ്യയുടെ പാരിസ്ഥിതിക കാൽപ്പാടുകളെക്കാൾ കവിയുമ്പോൾ ഒരു പരിസ്ഥിതി സംരക്ഷണം നിലനിൽക്കുന്നു. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ആഗോള പാദമുദ്ര ശൃംഖല അഥവാ ഗ്ലോബൽ ഫുട് പ്രിന്റ് നെറ്റ്വർക്ക് ആണ് പാരിസ്ഥിതിക പാദമുദ്ര കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ ശൃംഖലയുടെ കാതൽ പാരിസ്ഥിതിക പാദമുദ്രയാണ്. 1990കളുടെ തുടക്കത്തിൽ മാത്തിസ് വാക്കർനാഗലും വില്യം റീസും ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വില്യം റീസിന്റെ കീഴിൽ PhD ഗവേഷണം ചെയ്യുകയായിരുന്ന വാക്കർനാഗലിന്റെ ഗവേഷണ പഠനത്തിന്റെ ഭാഗമായാണ് ഇത് തയ്യാറാക്കിയത്. വാക്കർനാഗൽ തന്നെയാണ് ആഗോള പാദമുദ്ര ശൃംഖല എന്ന സംഘടനയുടെ സ്ഥാപകനും പ്രസിഡന്റും. 2003ലാണ് സംഘടന നിലവിൽ വന്നത്. പാരിസ്ഥിതിക പാദമുദ്ര എന്ന പുതിയ ആശയത്തിന് ലോകമാകെ പ്രചാരം ലഭിച്ചു. ഇന്ന് മിക്കവാറും രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ പരിസ്ഥിതി ഏജൻസിയുമെല്ലാം സുസ്ഥിര വികസനത്തിന്റെ അളവുകോലായി പാദമുദ്രയും ജൈവശേഷിയും ഉപയോഗിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ WWF, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ IUCN, യു എൻ എൻവയൺമെന്റ്, യൂറോപ്യൻ എൻവയൺമെന്റ് ഏജൻസി തുടങ്ങിയ സംഘടനകളുടെ എണ്ണമറ്റ റിപ്പോർട്ടുകളിൽ ഈ ഡാറ്റകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 15ലധികം ഗവൺമെന്റുകൾ നയസംരംഭങ്ങൾക്ക് ഈ വിവരങ്ങളെ ഉപയോഗിച്ചു വരുന്നു. ജൈവശേഷിയേക്കാൾ കൂടുതൽ പാദമുദ്ര വരുമ്പോൾ വിഭവങ്ങൾ വേഗത്തിൽ തീർന്നുപോകുന്നു. അങ്ങനെ ഒരു വർഷത്തിലെ January 1 മുതൽ December 31 വരെയുള്ള 365 ദിവസം കൊണ്ട് ഉപയോഗിച്ചു തീർക്കാനുള്ള വിഭവങ്ങളുടെ ആകെ തുകയാണ് ജൈവശേഷി. അത്രയും വിഭവങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നത് ആലോചിച്ചു നോക്കൂ. ആഗോള ജനതയ്ക്കുള്ള വിഭവങ്ങൾ തീർന്നുപോകുന്ന ദിനത്തെ ഭൌമ അതിക്രമ ദിനം അഥവാ എർത്ത് ഓവർഷൂട്ട് ഡേ ആയി കണക്കാക്കുന്നു. ഭൌമ അതിക്രമ ദിനം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ഭൂമിയുടെ ജൈവശേഷിയെ പാരിസ്ഥിതിക പാദമുദ്ര കൊണ്ട് ഹരിച്ച് ആകെയുള്ള ദിനമായ 365 കൊണ്ട് ഗുണിച്ചാണ് ഓരോ വർഷത്തെയും ജൈവ അതിക്രമ ദിനം കണക്കാക്കുന്നത്. നമുക്ക് ഒരു വർഷം കൊണ്ട് പുനരുൽപാദനം സാധ്യമാകുന്ന വിഭവങ്ങളുടെ അളവാണ് ജൈവശേഷി. വരവ് കുറവും ചെലവ് കൂടുതലും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉപഭോഗം കൂടുതലായതിനാൽ December 31 വരെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർന്നുപോകുന്നു. അങ്ങനെ തീർന്നുപോകുന്ന ദിവസമാണ് ജൈവ അതിക്രമ ദിനമായി കണക്കാക്കുന്നത്. അതിനുശേഷം നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. എന്നാൽ മറ്റാർക്കോ വേണ്ടിയുള്ള വിഭവങ്ങൾ അധികമായി ഉപയോഗിച്ചാണ് തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ ജീവിച്ചു വരുന്നത്. അതിനർത്ഥം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ആരുടെയോ വിഭവങ്ങൾ നമ്മൾ കടമായി ഉപയോഗിക്കുന്നു എന്നതാണ്. 1971 മുതലാണ് ഭൌമ അതിക്രമ ദിനം കണക്കാക്കി തുടങ്ങിയത്. അന്ന് December 25 ഈ ദിനം. പിന്നീട് ഓരോ വർഷവും ദിവസങ്ങൾ കുറഞ്ഞു വന്നു. 1976 ആയപ്പോൾ നവംബർ മാസത്തിലായി, November 21. വീണ്ടും കുറഞ്ഞു വന്ന 1987 October 27 1999 വരെ ഒക്ടോബറിൽ തന്നെ തുടർന്നു. 2000 സെപ്റ്റംബറിലും, എന്നാൽ 2005 ആയപ്പോൾ ആഗസ്റ്റിലേക്ക് കടന്നു. 2017 വരെ ആഗസ്റ്റിൽ തുടർന്നു. August 1 ഈ ദിനം. പിന്നീട് ഇങ്ങോട്ട് ജൂലൈയിൽ തന്നെ ആയി തുടങ്ങി. ഈ വർഷം July 28 തന്നെ ഭൌമ അതിക്രമ ദിനം വന്നിരിക്കുകയാണ്. 2019 July 29 ഭൌമ അതിക്രമ ദിനം. 2021 July 30. എന്നാൽ അതിന് രണ്ടിനും ഇടയിലുള്ള 2020 ഈ ദിനം August 21. കോവിഡ് മഹാമാരിക്കാലത്തായിരുന്നു ഇത്. തൊട്ടുമുമ്പും ശേഷവുമുള്ള വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് 2020 ഏതാണ്ട് 3 ആഴ്ചക്കാലം മുന്നോട്ട് നീങ്ങിയെന്നത് കോവിഡ് കാലത്ത് നമ്മൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുറവ് വരുത്തിയിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് ഭൌമ അതിക്രമ ദിനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ചത്. ആ കാലത്ത് യാത്ര, കെട്ടിട നിർമ്മാണം ആഡംബര ജീവിതം തുടങ്ങിയവയിൽ വരുത്തിയ കുറവാണ് ഭൌമ അതിക്രമ ദിനം ആഗസ്റ്റ് 21 ആവാനുള്ള കാരണം. ഈ രീതിയിൽ കുറവ് വരുത്തിക്കൊണ്ട് ഭൌമ അതിക്രമ ദിനം ഡിസംബർ 31 വരെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എല്ലാവരുടെയും ജീവിതശൈലി മാറിയാൽ മാത്രമേ പ്രകൃതി വിഭവങ്ങളെ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്താൻ കഴിയൂ. ഈ വർഷം, അതായത് 2022, 2019 2021 അപേക്ഷിച്ച് നേരത്തെയായി. വീണ്ടും നമ്മുടെ ജീവിത രീതി പഴയ പോലെ ആയി എന്നുള്ളതിന്റെ സൂചനയാണ് ഇത്. ഇനി പാദമുദ്ര എങ്ങനെയാണ് ഗണിച്ചെടുക്കുന്നത് എന്ന് പരിശോധിക്കാം. ഉപയോഗിക്കുന്ന ജന്തുമാംസത്തിന്റെ അളവ്, പ്രാദേശികമായി വളർത്തിയതോ അല്ലെങ്കിൽ പാക്ക് ചെയ്യാത്തതും സംസ്കരിക്കാത്തതുമായ ഭക്ഷണത്തിന്റെ അളവ്, വീടിന്റെ തരം, വീട് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, വീടിന്റെ വിസ്തീർണം, വൈദ്യുതി ഉപയോഗിക്കുന്നതിന്റെ തോത്, സോളാർ പോലുള്ള പുനരുൽപാദന വൈദ്യുതിയുടെ ഉപയോഗം, ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളുടെ തോത്, ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ തോത്, വിമാനയാത്ര എന്നിവയെല്ലാം ചേർത്താണ് ഒരാളുടെ പാദമുദ്ര അളന്നെടുക്കുന്നത്. www.footprintnetwork.org എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കും സ്വന്തം പാദമുദ്ര കണക്കാക്കാം. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം കാൽക്കുലേറ്റ് യുവർ ഫുട് പ്രിന്റ് എന്ന ബട്ടണിൽ അമർത്തിയാൽ ഈ ഭാഗത്തെത്താം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയാൽ ഫലം അറിവാകും. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതുപോലെ എല്ലാവരും ജീവിക്കുകയാണെങ്കിൽ എത്ര ഭൂമി വേണ്ടിവരും എന്ന കണക്ക് ലഭിക്കും. ഉത്തരം 1 എന്നാണ് കിട്ടുന്നതെങ്കിൽ പരിസ്ഥിതി സുരക്ഷിതമായാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ 1-ൽ കൂടുതൽ എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് എന്ന് മനസ്സിലാക്കാം. സ്വന്തം ഭൌമ അതിക്രമ ദിനം എന്നാണെന്നും വിവരം ലഭിക്കും. നമുക്ക് വരാനിരിക്കുന്ന വലിയ നാശത്തിൽ നിന്ന് രക്ഷ ലഭ്യമാകണമെങ്കിൽ ഭൌമ അതിക്രമ ദിനം ഡിസംബർ 31 വരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോഴത്തെ 800 കോടിയോളം വരുന്ന മനുഷ്യരെ പോറ്റാൻ ഇന്ന് ഭൂമിയിൽ ലഭ്യമായ വിഭവങ്ങളുടെ 3 മുതൽ 4 വരെ മടങ്ങ് വേണം എന്ന അവസ്ഥയിലാണ്. മനുഷ്യരെപ്പോലെ മറ്റ് ജീവികൾക്കും ജീവിക്കാൻ വിഭവങ്ങൾ ആവശ്യമാണല്ലോ. എത്ര പേർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്? എത്രയോ തരത്തിലുള്ള സ്പീഷീസുകൾ വംശനാശ ഭീഷണിയിലാണ്. മനുഷ്യൻ ആവാസ വ്യവസ്ഥ തകർക്കുന്നതിനനുസരിച്ച് ജീവികൾ വംശനാശത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതാണ് പ്രകൃതി സംരക്ഷണം ആവശ്യമായി വരുന്നതിന്റെ നിർബന്ധം. മനുഷ്യനെപ്പോലെ ചുറ്റുപാടിലുള്ള ആവാസ വ്യവസ്ഥയും അതിലെ ജീവികളും സംരക്ഷിക്കപ്പെട്ടാലേ മനുഷ്യനും ഈ ലോകത്ത് നിലനിൽപ്പുള്ളൂ എന്ന കാര്യം മറക്കരുത്. ഒരേയൊരു ഭൂമി എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പരിസ്ഥിതി മുദ്രാവാക്യം. ശോഭനമായ ഒരു ഭാവിയിൽ എല്ലാവർക്കും പ്രതീക്ഷ അർപ്പിക്കാൻ വരവ് ചെലവ് കണക്കുകൾ അറിഞ്ഞിരിക്കുന്നത് സഹായിക്കും. ഒരാളോ ഒരു സമൂഹമോ മാത്രം ശ്രമിച്ചാൽ ഈ മുന്നേറ്റത്തിന് വിജയം കാണാൻ കഴിയില്ല. ഓരോ രാജ്യവും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണം.
പാരിസ്ഥിതിക കാൽപ്പാടുകൾ. ഇതുവരെ സംസാരിച്ചത് സിറാജുദ്ദീൻ പന്നിക്കോട്ടൂർ. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.